ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാൾ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് പൂർത്തിയായി. തമിഴ്നാട്ടിൽ 84% മുകളിലും പശ്ചിമ ബംഗാളിൽ 91% മുകളിൽ പോളിംഗ്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യയെ നിക്ഷേപ ആകർഷക രാഷ്ട്രമാക്കുന്നതിന് നിരവധി ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാമ്പുകടിക്കെതിരെ പ്രതിരോധവും സമയബന്ധിത ചികിത്സയും ഉറപ്പുവരുത്താൻ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി പോരാട്ടം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാൾ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം തമിഴ്നാട്ടിൽ 84.41% പശ്ചിമ ബംഗാളിൽ 91.46% പോളിംഗ്. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിൽ 152 മണ്ഡലങ്ങളിലായിരുന്നു ഇന്ന് പോളിംഗ്. അവശേഷിക്കുന്ന 142 മണ്ഡലങ്ങളിൽ ഈ മാസം 29 വോട്ടെടുപ്പ്. ഗുജറാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉമ്രേത് നിയമസഭാ മണ്ഡലത്തിലും മഹാരാഷ്ട്രയിലെ ബാരാമതി, രാഹുരി മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഉമ്രേത്തിൽ 58.32%, ബാരാമതിയിൽ 56.44%, രാഹുരിയിൽ 54.75% പോളിംഗ് രേഖപ്പെടുത്തി. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4. പശ്ചിമ ബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കൃഷ്ണനഗറിലും മധുരാപുരിയിലും NDA പ്രചാരണ റാലികളിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഇന്ന് കൊൽക്കത്തയിൽ പ്രചാരണം നടത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ ജാദവ്പൂരിലാണ് പ്രചാരണം നടത്തിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ. മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു.
Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Ensuring the safety, security and welfare of the large Indian community in the region is our highest priority. They are proactively assisting our citizens. They are also in close touch with the local governments. Welfare of Indian seafarers in the region is of high priority for us. Our missions are extending all assistance to them, including coordination with local authorities and agencies.
രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ജനങ്ങൾക്ക് അസൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായും അവർ വ്യക്തമാക്കി. ഇന്ത്യയെ നിക്ഷേപ ആകർഷക രാഷ്ട്രമാക്കുന്നതിന് നിരവധി ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ പ്രതിരോധ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഡാർ, സെൻസർ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് താൽപര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഫ്രഞ്ച് വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ട്രാൻസിറ്റ് വിസ ഒഴിവാക്കിയ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഫ്രാൻസിലെ വിമാനത്താവളങ്ങളിൽ വിസാരഹിത യാത്രാ സൌകര്യമെന്ന പ്രഖ്യാപനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഈ മാസം 10 തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അടുത്ത ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UK ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോനാഥൻ പൌലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള സുരക്ഷ, ഇന്ത്യ UK സഹകരണം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
തിരുവനന്തപുരം ചിറയിൻകീഴിൽ പാമ്പ് കടിയേറ്റ 8 വയസ്സുകാരൻ ദീക്ഷൽ മരിച്ച സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടി. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വേണ്ട പരിഗണന ലഭിച്ചില്ലെന്ന അച്ഛന്റെ പരാതിയിലാണ് നടപടി. ദീക്ഷലിന്റെ സംസ്കാരം അഴൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. പാമ്പുകടിക്കെതിരെ പ്രതിരോധവും സമയബന്ധിതമായ ചികിത്സയും വളരെ പ്രധാനമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചൂട് അധികമായതിനാൽ ഇഴജന്തുക്കൾ തണുപ്പുള്ള പ്രദേശം തേടി എത്തുന്നതിനാൽ വീടും പരിസരവും ശ്രദ്ധയോടെ സൂക്ഷിക്കാൻ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
ജനവാസ മേഖലകൾ കാടും പടർപ്പും കയറാതെയും മാളങ്ങൾ പൊത്തുകൾ മുതലായവ അടച്ചും വൃത്തിയായും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. പാമ്പുകടിയേറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. താലൂക്കുതലം മുതലുള്ള ആശുപത്രികളിൽ പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക് വെനം ലഭ്യമാണെന്നും എല്ലാ ആശുപത്രികളും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വീട്ടിനുള്ളിൽ പാമ്പുകടിയേൽക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി എല്ലാവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. വാതിലുകളും ജനലുകളും അടച്ചിടുന്നതടക്കമുള്ള മുൻകരുതലുകൾ ഇതിനായി സ്വീകരിക്കണം. വീടിന് പുറത്തുകിടന്നുറങ്ങാതിരിക്കുക, ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക, വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവെക്കുന്നത് ഒഴിവാക്കുക, രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികളും സ്വീകരിക്കേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ കൂടി ശരീരഭാഗം കണ്ടെടുത്തു. കാണാതായ ഗിരിയുടേതെന്ന് ഇതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗമായ ഗിരി തൃശൂർ കോട്ടപ്പുറം സ്വദേശിയാണ്. വെടിക്കെട്ട് അപകടത്തിൽ നിലവിൽ 10 പേർ മരിച്ചെന്നും 4 പേരെ കാണാനില്ലെന്നുമാണ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഇത്തവണ ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരം മാത്രമായി നടത്താൻ തീരുമാനിച്ചു. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പൂരത്തിനോടനുബന്ധിച്ച് വെടിക്കെട്ട് 2 ദിവസങ്ങളും ഒഴിവാക്കും. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കണമെന്നും ആചാര അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കാതെ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുമെന്നും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ പൂരത്തിന് വരുന്നവർ അത് അനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
തൃശൂർ ജില്ലയിൽ ഓരോ ദിവസവും അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓറഞ്ച് ജാഗ്രതയാണ് ഇന്നും നാളെയും ജില്ലയിലുള്ളത്. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്ന പൊതുജനങ്ങളുടെ സുരക്ഷയുറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം മുൻകരുതലുകൾ ഒരുക്കുന്നുണ്ട്. ആനകൾക്ക് ചൂടിൽ നിന്നും സംരക്ഷണം നൽകേണ്ടത് അത്യാവശ്യമാണെന്നിരിക്കെ തണ്ണിമത്തൻ, വെള്ളരി തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ ആനകൾക്ക് യഥേഷ്ടം നൽകണമെന്നും ഇടയ്ക്കിടയ്ക്ക് തറ നനച്ചു കൊടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂരം ആസ്വദിക്കാനെത്തുന്ന ആളുകൾക്ക് തണലത്ത് നിൽക്കുന്നതിനുള്ള സൌകര്യങ്ങൾ പരമാവധി ഒരുക്കണമെന്നും ജില്ലാ കളക്ടർ ദേവസ്വം അധികൃതരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. മുംബൈ വാങ്ഖാഡെ സ്റ്റേഡിയത്തിൽ അല്പസമയം മുമ്പാണ് മത്സരം ആരംഭിച്ചത്. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC മത്സരം പുരോഗമിക്കുകയാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 852 പോയിന്റ് താഴ്ന്ന് 77,664, നിഫ്റ്റി 205 പോയിന്റ് താഴ്ന്ന് 24,173 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 800 രൂപ കുറഞ്ഞു. 112,600 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാൾ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് പൂർത്തിയായി. തമിഴ്നാട്ടിൽ 84% മുകളിലും പശ്ചിമ ബംഗാളിൽ 91% മുകളിലും പോളിംഗ്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയെ നിക്ഷേപ ആകർഷക രാഷ്ട്രമാക്കുന്നതിന് നിരവധി ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാമ്പുകടിക്കെതിരെ പ്രതിരോധവും സമയബന്ധിതമായ ചികിത്സയും ഉറപ്പുവരുത്താൻ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.